ഈ ദിവസങ്ങളിൽ നാം ചെറിയ പ്രവാചകന്മാരിൽ മീഖ എഴുതിയ പ്രവചനമാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര ഉന്നതമായ ചിന്തകളാണ് മീഖ തൻ്റെ പ്രവചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. മീഖ പ്രവചനം എന്ന ഈ ചെറിയ പുസ്തകം യഹൂദന്മാരുടെ വൈകുന്നേരത്തെ ആരംഭിച്ച് പ്രഭാതത്തിലേക്ക് പോകുന്ന ഒരു ദിവസത്തോട് താരതമ്യപ്പെടുത്താവുന്നതാണ്. രാത്രിയുടെ അന്ധകാരത്തോടെ ഈ പുസ്തകം ആരംഭിക്കുന്നു. ആദ്യത്തെ 3 അധ്യായങ്ങൾ ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ചാണ് പറയുന്നത്. നാം ചിന്തിച്ചതുപോലെ മീഖ 7:18 നിന്നോട് സമനായ ദൈവം ആരുള്ളൂ എന്ന ഭാഗം ഭൂതകാലത്തെ പാപങ്ങൾക്ക് വേണ്ടിയുള്ള ശിക്ഷ ഭാവി കാലത്ത് നൽകുന്നതാണ്. ദൈവന്യായവിധിയുടെ അന്ധകാരത്തിൽ പോലും പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുന്ന ഒരു പ്രകാശരശ്മി നാം കാണുന്നു. 4 അധ്യായം മുതൽ നാം ഒരു പുതിയ ഭാഗത്തേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ പ്രവാചകൻ ഭാവി മഹത്വത്തെക്കുറിച്ച് പ്രവചിക്കുന്നു. 4, 5 അധ്യായങ്ങളിൽ നാം കാണുവാൻ പോകുന്നത് അതാണ്. ന്യായവിധിയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു ചെറിയ ഭാഗമുണ്ടെങ്കിൽ തന്നെ പ്രധാനമായും സംസാരിക്കുന്നത് ഭാവി അനുഗ്രഹത്തെക്കുറിച്ചാണ്. നമുക്ക് അതൊന്ന് നോക്കാം. എന്താ 4 അധ്യായത്തിലേക്ക് വരാം. 4 അധ്യായത്തിൻ്റെ 1 വാക്യത്തിൽ നാം കാണുന്നത് അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതം പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്കു മീതെ ഉന്നതവുമായിരിക്കും. ധ്യാതികൾ അതിലേക്ക് ഒഴുകിച്ചെല്ലും. തിരുവചനത്തിലെ വളരെ ശ്രദ്ധേയമായ ഒരു ഭാഗമാണിത്. ഇത് വളരെ പരിചിതമായ ഒരു ഭാഗമായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അയ്യോ, അത് ഇവിടെയാണോ എഴുതിയിരിക്കുന്നത് എന്നല്ലേ താങ്കൾ ഇപ്പോൾ ചിന്തിച്ചത്? ഇതിനോട് വളരെ സാമ്യമുള്ളൊരു ഭാഗം യെശയ്യാ പ്രവചനം 2 അധ്യായത്തിലുണ്ട്. മീഖ യെശയ്യാവിൻ്റെ സമകാലീനനായിരുന്നു എന്ന കാര്യം മറക്കരുതേ. നാളുകളായി പണ്ഡിതന്മാർ കണ്ടുപിടിക്കുവാൻ ശ്രമിച്ച ഒരു കാര്യം എന്തെന്നാൽ, ഈ ഭാഗം മീഖ യെശയ്യാവിൻ്റെ കണ്ട് പകർത്തിയതാണോ അതോ യെശയ്യാവ് മീഖായുടെ കോപ്പി അടിച്ചതാണോ എന്നുള്ളതാണ്. അല്ല, എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ മേലുള്ള ഒരു വാദപ്രതിവാദം ഒക്കെ വെറുതെ സമയം കളയുവാനുള്ളതെന്നല്ലാതെ ഫലമൊന്നുമില്ല. കാരണം ആരും അതിനൊരു ഉത്തരം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. സത്യത്തിൽ ഞാൻ ഈ വിഷയം കാണുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവാണല്ലോ യെശയ്യാവിനെ കൊണ്ടും മീഖായെ കൊണ്ടും എഴുതിച്ചത്. അങ്ങനെ വരുമ്പോൾ രണ്ടുപേരിലൂടെയും അവനത് പറയുവാൻ സാധിക്കില്ലേ? 2 പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി ആയതുകൊണ്ടാണ്. ആയതിനാൽ ഈ ഭാഗം വളരെ ശ്രദ്ധിച്ച് നാം പഠിക്കണം. താങ്കൾ തയ്യാറാണല്ലോ. 3 അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യത്തിൻ്റെ നേരെ എതിർ അർത്ഥം വരത്തക്കവണ്ണമാണ് 4 അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യം വന്നിരിക്കുന്നത്. അന്ത്യകാലത്ത്, അതെ, മീഖ നെബുക്കനേസർ യെരുശലേം നശിപ്പിക്കുന്നതിനും റോമൻ ചക്രവർത്തി തീത്തോസ് യെരുശലേം നശിപ്പിക്കുന്നതിനും അപ്പുറം അവസാന നാളുകളിലേക്ക് നീങ്ങി സംസാരിക്കുകയാണ്. പഴയ നിയമത്തിൽ അന്ത്യനാളുകൾ എന്നത് വളരെ ഉറച്ച അർത്ഥം വരുന്ന ഒരു സാങ്കേതിക പ്രയോഗമാണ്. കർത്താവായ യേശു ക്രിസ്തു മഹാകഷ്ടം എന്നാണ് അതിനെ വിളിച്ചിരിക്കുന്നത്. മഹാകഷ്ടം. നാം അതിനെ മഹോപദ്രവകാലം അല്ലെങ്കിൽ അന്ത്യകാലം ആരംഭിക്കുന്ന സമയമായിട്ടാണ് മനസ്സിലാക്കുന്നത്. മഹോപദ്രവകാലത്തിന് ശേഷം, അതേതാണ്ട് 7 വർഷം വരും, കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വരും. സത്യത്തിൽ അവൻ്റെ വരവോടുകൂടി മഹോപദ്രവകാലം അവസാനിക്കും. അതിനുശേഷം അവൻ തൻ്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കും. അവൻ തന്നെ അത് ചെയ്യും. അതുകൊണ്ട് അന്ത്യകാലം എന്നതുകൊണ്ട് മഹോപദ്രവം, ക്രിസ്തുവിൻ്റെ ഭൂമിയിലേക്കുള്ള വരവ്, ക്രിസ്തുവിൻ്റെ സഹസ്രാബ്ദ വാഴ്ച, 1000 ആണ്ട് വാഴ്ച എന്നീ കാര്യങ്ങൾ ഉൾപ്പെട്ട ഒന്നാകുന്നു. അതുകൊണ്ട് മീഖ അന്ത്യകാലം എന്ന് പറയുമ്പോൾ താൻ അന്നേരത്തെ എല്ലാ സാഹചര്യത്തിൽ നിന്നും നീങ്ങി അവൻ വിദൂര ഭാവിയെ വീക്ഷിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇസ്രായേലിൽ മീഖായുടെ സമയത്ത് ഇരുണ്ടതായി തോന്നിയ ഭാവിയിൽ, അതെ, വരുവാനുള്ള ആ കാലം തെളിച്ച് പ്രകാശിക്കുന്നതായി അനുഭവപ്പെടുന്നു. ഇത് നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഇതുപോലെ ശരിയാണ്. ഇസ്രായേൽ എത്രയും ആഴത്തിലേക്ക് ചെല്ലുമോ അന്നേരം ആ പ്രകാശിക്കുന്ന നക്ഷത്രങ്ങളെ ശരിക്കും കാണുവാൻ ദൈവം അവരെ സഹായിക്കും. അതെ, വിദൂരമായ ഭാവിയിലെ ആ പ്രകാശം. യഹോവയുടെ ആലയമുള്ള പർവ്വതം പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും. പർവ്വതം എന്നത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അക്ഷരാർത്ഥത്തിലും ആലങ്കാരികവുമായിട്ടാണ്. ദാനിയൽ പ്രവചനം 2 അധ്യായത്തിൻ്റെ 34, 35 വാക്യങ്ങളിൽ ദാനിയൽ ഇതേ പദം ഉപയോഗിച്ചിരിക്കുന്നത് ആലങ്കാരികമായിട്ടാണ്. ആ ഭാഗമൊന്ന് ശ്രദ്ധിച്ചേ. ദാനിയൽ പ്രവചനം 2 അധ്യായത്തിൻ്റെ 34 35 വാക്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ഞാനൊന്ന് വായിക്കാം. തിരുമനസ്സുകൊണ്ട് നോക്കിക്കൊണ്ട് ഇരിക്കുമ്പോൾ കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്ന് ബിംബത്തെ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാലിൽ അടിച്ച് തകർത്ത് കളഞ്ഞു. ഇരുമ്പും കളിമണ്ണും താമരവും വെള്ളിയും പൊന്നും ഒരുപോലെ തകർന്ന് വേനൽക്കാലത്തെ കളത്തിലെ പതിറുപോലെ ആയിത്തീർന്നു. ഒരിടത്തും തങ്ങാതെ വണ്ണം കാറ്റവയെ പറപ്പിച്ചു കൊണ്ടുപോയി. ബിംബത്തെ അടിച്ച കല്ല് ഒരു മഹാപർവ്വതമായി തീർന്നു, ഭൂമിയിലൊക്കെയും നിറഞ്ഞു. ഇതത്രേ സ്വപ്നം. നോക്കണേ, ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നതായ ആ കല്ല് ക്രിസ്തുവിനെ കാണിക്കുന്നു. ആ കല്ല് ഒരു മഹാപർവ്വതമായി ഭൂമിയിലൊക്കെയും നിറഞ്ഞു. ദാനിയൽ ഇവിടെ സംസാരിക്കുന്ന പർവ്വതം ക്രിസ്തുവിൻ്റെ രാജ്യമാകുന്നു. അത് ഈ ഭൂമിയിൽ സ്ഥാപിതമാകേണ്ടതാണ്. അതാണ് ഈ ഭാഗത്തിൻ്റെ ആത്മീയ അർത്ഥം. ഇത് ഞാൻ പറഞ്ഞപ്പോഴാണ് ഓർത്തത്, തിരുവചനത്തിലെ ഏതെങ്കിലും ഭാഗം ആത്മീയവൽക്കരിക്കുവാൻ നമുക്ക് അവകാശം ഇല്ല. പിന്നെ എങ്ങനെ അത് ആത്മീയമായി വ്യാഖ്യാനിക്കാമെന്നറിയാമോ? തിരുവചനത്തിൽ തന്നെ അതിന് അധികാരപ്പെട്ടവർ ഒരു ആത്മീയ അർത്ഥം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കും ആയതിനെ ആത്മീയവൽക്കരിക്കുവാൻ സാധിക്കും. ദാനിയൽ പ്രവചനത്തിലെ നാം ചിന്തിച്ച ഭാഗത്തിന് അപ്രകാരം ഒരർത്ഥം കൊടുത്തിട്ടുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായോ? എങ്ങനെയായാലും ഈ ഭാഗത്തിൻ്റെ അക്ഷരാർത്ഥത്തിൽ നിന്നും ആയതിനെ കവർന്ന് കളയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം സത്യമെന്തെന്നാൽ യെരുശലേം പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഒരു മലമുകളിലാണ്. ദൈവവചനം അക്കാര്യം സ്ഥിരീകരിക്കുന്നു എന്ന് മാത്രമല്ല, നാം അതൊന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. മീഖ ഇവിടെ അർത്ഥമാക്കുന്നത് യെരുശലേമിനെയാണെന്ന് നാം അല്പം കൂടി മുൻപോട്ട് പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകും. ആയിരം ആണ്ട് വാഴ്ചയുടെ കേന്ദ്രം അവിടെയായിരിക്കും യെരുശലേം. അത് ക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരിക്കും. ജാതികൾ അതിലേക്ക് ഒഴുകിച്ചെല്ലും. ഒഴുകുക എന്നതുകൊണ്ട് ഇടതടവില്ലാതെ ഇല്ലാത്ത ഒരു ചലനത്തെയാണല്ലോ കാണിക്കുന്നത്. ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുള്ള ഒരു പ്രവർത്തനമാകുന്നു ഇവിടെ കാണുന്നത്. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, മീഖായുടെ ഈ പ്രവചനം ഇതുവരെ നിവൃത്തിയാക്കപ്പെട്ടിട്ടില്ല. മശിഹ രണ്ടാമതും വരുന്നത് വരെ അത് നിവൃത്തിയാകുവാനും പോകുന്നില്ല. രണ്ടാം വാക്യത്തിൽ അനേക വംശങ്ങളും ചെന്ന് വരുവീൻ, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്കും യാക്കോബിൻ ദൈവത്തിൻ്റെ ആലയത്തിലേക്കും കയറി ചെല്ലാം. അവൻ നമുക്ക് തൻ്റെ വഴികളെ ഉപദേശിച്ചു തരികയും നാം അവൻ്റെ പാതകളിൽ നടക്കുകയും ചെയ്യും എന്ന് പറയും. സിയോനിൽ നിന്ന് ഉപദേശവും യെരുശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്നും ഇന്ന് നിറവേറിയിട്ടുള്ളതല്ല. ഈ മനോഹരങ്ങളായ പ്രവചനങ്ങൾ നിറവേറുന്നത് ക്രിസ്തു യെരുശലേമിൽ ഭരിക്കുവാൻ ആരംഭിക്കുന്ന ആയിരം ആണ്ട് വാഴ്ചയുടെ രാജ്യത്ത് മാത്രമാണ്. മീഖ അതേക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അന്ന് ലോകത്തിലെ രാഷ്ട്ര നേതാക്കൾ ക്രിസ്തുവിൽ നിന്നും പഠിക്കുവാൻ അവൻ്റെ അടുത്തേക്ക് വരും. ഇതാർക്കും കണക്ക് കൂട്ടി പറയുവാൻ സാധിക്കുന്ന ഒന്നുമല്ല. ആയിരം ആണ്ടിന് മുൻപ് സംഭവിക്കുമെന്നോ ഇപ്പോൾ തന്നെ തുടങ്ങിയെന്നോ ഒന്നും ആർക്കും നിശ്ചയമായി പറയുവാൻ സാധ്യമല്ല. ചിലപ്പോൾ ഇന്ന് തന്നെ ആ അന്ത്യകാലം ആരംഭിച്ചെന്നിരിക്കും. മൂന്നാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവൻ അനേക ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കുകയും ബഹുവംശങ്ങൾക്ക് ദൂരത്തോളം വിധി കൽപ്പിക്കുകയും ചെയ്യും. അവർ തങ്ങളുടെ വാളുകളെ കുഴുക്കളായും കുന്തങ്ങളെ വാക്കത്തികളായും അടിച്ചു തീർക്കും. ജാതി ജാതിക്ക് നേരെ വാളോങ്ങുകയില്ല. അവർ ഇനി യുദ്ധം അഭ്യസിക്കുകയുമില്ല. അവൻ അനേക ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കും. ഇത് വീണ്ടും ക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, അതേ മശിഹായെക്കുറിച്ച്. അവൻ വീണ്ടും ലോകത്തിൽ വാഴുവാനായി വരുന്ന അവസരം. ഭൂമിയിലെ സകല രാജ്യങ്ങളും ആ അവസരത്തിൽ തങ്ങളുടെ പ്രശ്നങ്ങളുടെ ഒത്തുതീർപ്പിനായി ക്രിസ്തുവിൻ്റെ അടുത്ത് വരുന്നത് ഒന്ന് ഊഹിച്ചു നോക്കിക്കേ. ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവൻ്റെ രണ്ടാമത്തെ വരവിന് മുൻപ് നടക്കുവാൻ പോകുന്നില്ല. അവൻ തങ്ങളുടെ വാളുകളെ കൊഴുക്കളായും കുന്തങ്ങളെ വാക്കത്തികളായും അടിച്ചു തീർക്കും. ഇത് ഇന്ന് നടക്കുന്ന ഒരു കാര്യമായിട്ടല്ല പറഞ്ഞിരിക്കുന്നത്. ഇന്ന് വാളുകളും കുന്തങ്ങളും ഇല്ലായിരിക്കും. തോക്കുകളും അണുബോംബുകളും മിസൈലുകളും ഒക്കെയാണല്ലോ ഇന്നുള്ളത്. ഇന്നത്തെ ഏതൊരു രാജ്യവും സംഘടനയും ശ്രമിച്ചാലും ആരെക്കൊണ്ടും ആയുധങ്ങൾ മുഴുവൻ നശിപ്പിക്കുവാൻ സാധ്യമല്ല. അഥവാ ആയുധം വെച്ച് കീഴടങ്ങിയാലും അവസരം കിട്ടുമ്പോൾ ഓരോരുത്തരും ചീറിയെടുക്കും. പക്ഷേ ക്രിസ്തുവിൻ്റെ വരവോടെ അവൻ്റെ രാജ്യത്തിൽ അന്യോന്യം വൈര്യമില്ലല്ലോ. പിന്നെ എന്തിനാണ് ആയുധങ്ങൾ? ആയുധങ്ങൾ നശിപ്പിക്കുമെന്നല്ല, അവയെ പ്രയോജനമുള്ള മറ്റ് ഉപകരണങ്ങളാക്കി മാറ്റുമെന്നാണ്. കൊഴുക്കളും വാക്കത്തികളും കൃഷി ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ആയുധങ്ങളാണല്ലോ ഇവ. ഈ അന്യോന്യം അടിയുണ്ടാക്കുവാനും തല്ലിക്കൊല്ലുവാനും ഒക്കെ ഉപയോഗിക്കുന്ന കഴിവും പണവും ശക്തിയും ഒക്കെ വല്ല പ്രയോജനമുള്ളതിനും ഉപയോഗിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഇല്ലേ സുഹൃത്തെ? പലർക്കും ഇല്ലാത്തത് കൊണ്ടല്ല പട്ടിണി കിടക്കുന്നത്, പിന്നെയോ ഉള്ളതിനെ മറ്റുള്ളവരെ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഉപയോഗിക്കുന്നതിനാലാണ് പട്ടിണി കിടക്കുന്നതും രോഗികളായിത്തീരുന്നതും. ഞാൻ മുടിഞ്ഞാലും വേണ്ടില്ല, അവനെ ഞാൻ തലപൊക്കിക്കുകയില്ല എന്ന മനോഭാവമാണ് പലർക്കും. ഞാനിത് പറഞ്ഞാൽ പലരും പുച്ഛത്തോട് പറയും, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ എന്ന്. ഒരു യുദ്ധം കൊണ്ട് എത്ര കോടി കോടി രൂപയുടെ മുതലാണ് നശിപ്പിക്കുന്നത്? രാജ്യത്തെ സംരക്ഷിച്ചു എന്ന കാര്യം അല്ലേ പറയുന്നത്? അത് ശരിയാണ്. ഈ ശത്രുതയുള്ള രണ്ട് രാജ്യങ്ങളും കൂടി ആ നശിപ്പിക്കുന്ന പണം എന്തിനെങ്കിലും പ്രയോജനമുള്ളതിന് ഉപയോഗിച്ചിരുന്നെങ്കിൽ എന്ന് ഞാനങ്ങ് ആശിച്ചു പോകുകയാണ്. അത് നടക്കും ക്രിസ്തു രണ്ടാമതും ഭൂമിയിലേക്ക് വന്ന് തൻ്റെ രാജ്യം സ്ഥാപിച്ച് ഭരണം തുടങ്ങുമ്പോൾ. പക്ഷെ അതുവരെ ഈ പറയുന്നത് തലയിൽ കയറില്ല എന്നുള്ളതാണ് മനുഷ്യൻ്റെ സ്വഭാവം. അതിനു മുൻപ് താങ്കൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. താങ്കൾ വ്യക്തിപരമായി മത്സരത്തിന് ഉപയോഗിക്കുന്ന സമയവും കഴിവും പണവും എല്ലാം എന്തെങ്കിലും പ്രയോജനപ്രദമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച് മനുഷ്യനെ സേവിക്കുവാൻ ശ്രമിക്കും. ആ അടുത്ത വീട്ടുകാരുമായി കേസിന് താങ്കൾ ചെലവഴിക്കുന്ന പണം എന്തെങ്കിലും പ്രയോജനപ്രദമായ കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചുകൂടെ? മറ്റുള്ളവരോടുള്ള മത്സരബുദ്ധി കളയൂ, പ്രയോജനപ്രദമായ കാര്യങ്ങൾക്ക് വേണ്ടി ആയുസ് ചെലവഴിക്കൂ. ജാതി ജാതിക്ക് നേരെ വാളോങ്ങുകയില്ല, അവർ ഇനി യുദ്ധം അഭ്യസിക്കുകയുമില്ല എന്ന് നാം വായിക്കുന്നു. ഈ അവസ്ഥയിൽ നാം ഇതുവരെ എത്തിയില്ല എന്നത് വ്യക്തമാണല്ലോ. സമാധാന പ്രഭു ഭരണമേൽക്കുന്നത് വരെ ഈ അവസ്ഥയിൽ നാം എത്തുകയുമില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് നാം വളരെ സൂക്ഷിച്ച് വേണം ഈ കാലയളവിൽ ജീവിക്കുവാൻ. വ്യക്തികളായി നമുക്ക് സമാധാനവും സന്തോഷവും പ്രാപിക്കാം, പക്ഷേ ലോകവ്യാപകമായ സമാധാനത്തിനും സംതൃപ്തിക്കും ഇനിയും നാം കാത്തിരുന്നേ മതിയാകൂ. ക്രിസ്തു തൻ്റെ ഭരണം നടത്തുവാൻ ഭൂമിയിലേക്ക് വീണ്ടും വരുന്നത് വരെ നാം കാത്തിരിക്കണം. അവിടുന്ന് ഭരണമേൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ സകല സുരക്ഷിത സംവിധാനങ്ങളെയും ഉപേക്ഷിക്കാവുന്നതാണ്. നമ്മുടെ വീടിൻ്റെ കതകിന് പൂട്ടുവെക്കാതെ പോലും നമുക്ക് ജീവിക്കാം സുഹൃത്തെ. പക്ഷേ അതുവരെ ഒരു പൂട്ടുപോരാ രണ്ടെണ്ണമെങ്കിലും വേണം കേട്ടോ. നാം ജീവിക്കുന്നത് അപ്രകാരത്തിലുള്ള ഒരു ലോകത്തിലാണ്. മീഖ ഇവിടെ പറയുന്ന ഈ പ്രവചനങ്ങൾ ഇപ്പോഴത്തേക്കല്ല, അത് അന്ത്യനാഴികയ്ക്കുള്ളതാണ്. അതുകൊണ്ട് അവ ശരിയായ പശ്ചാത്തലത്തിൽ മാത്രമേ നാം ഉപയോഗിക്കാവൂ. സൂക്ഷിക്കുക. നാലാം വാക്യത്തിൽ, നാലാം അധ്യായത്തിൻ്റെ നാലാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവർ ഓരോരുത്തൻ താൻ താൻ്റെ മുന്തിരിവള്ളിയുടെ കീഴിലും അത്തിവൃക്ഷത്തിൻ്റെ കീഴിലും പാർക്കും, ആരും അവരെ ഭയപ്പെടുത്തുകയില്ല. സൈന്യങ്ങളുടെ യഹോവയുടെ വായ അത് അരുളി ചെയ്തിരിക്കുന്നു. ഇവിടെ 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങൾ പഠിച്ചതിന് ശേഷം ഇത് പഠിച്ചിട്ട് എന്തു തോന്നുന്നു? ഭയങ്കര ആശ്വാസം ഇല്ലേ? എനിക്കും ആശ്വാസം തോന്നുന്നുണ്ട്. പക്ഷേ ആദ്യത്തെ 3 അധ്യായങ്ങൾ ജീവിതത്തെ വളരെ വളരെ സ്വയപരിശോധന ചെയ്യുവാൻ സഹായിച്ചു. പല തെറ്റുകളും കണ്ടുപിടിച്ച് തിരുത്തുവാൻ സാധിച്ചത് ഒരു വലിയ ആശ്വാസമായി. 4-ാം വാക്യത്തിൽ പറയുന്നത്, അവർ ഓരോരുത്തൻ താൻ താൻ്റെ മുന്തിരിവള്ളിയുടെ കീഴിലും അത്തിവൃക്ഷത്തിൻ്റെ കീഴിലും പാർക്കും എന്നാണ്. ഈ വാക്യം ഇന്ന് ഇസ്രായേലിൽ നിവൃത്തിയായിരിക്കുകയാണെന്ന് ഓർക്കും. ഇന്ന് അവർ ആകെ ഭയന്ന് വിറച്ചിരിക്കുകയാണ്. കാരണം ഇന്നവർ അവിടെ ആയിരിക്കുന്നത് പ്രവചന നിവൃത്തിയായിട്ടല്ല, ദൈവം തന്നെയാണിത് പറഞ്ഞിരിക്കുന്നത്. ദൈവം പറയുന്നു, അവൻ അവരെ ആ ദേശത്താക്കുമ്പോൾ അവർ സമാധാനത്തിലും സമൃദ്ധിയിലും ജീവിക്കുവാൻ തുടങ്ങുമെന്ന്. 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, സകല ജാതികളും താൻ താങ്ങളുടെ ദേവന്മാരുടെ നാമത്തിൽ നടക്കുന്നുവല്ലോ, നാമും നമ്മുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ എന്നും എന്നേക്കും നടക്കും. ഇവിടുത്തെ ചിന്ത, പണ്ട് ഈ ജനം തങ്ങൾക്കിഷ്ടപ്പെട്ട ദൈവങ്ങളുടെ പുറകെ നടന്നു, പക്ഷേ ഭാവിയിൽ അവർ യഹോവയുടെ നാമത്തിൽ നടക്കുവാൻ പോകുന്നു എന്നാണ്. 6-ാം വാക്യത്തിൽ നാം കാണുന്നു, അന്നാളിൽ മുടന്തി നടക്കുന്നതിനെ ഞാൻ ചേർത്തുകൊള്ളുകയും ചിതറിപ്പോയതിനെയും ഞാൻ ക്ലേശിപ്പിച്ചതിനെയും ശേഖരിക്കുകയും മുടന്തി നടക്കുന്നതിനെ ശേഷിപ്പിക്കുകയും അകന്നുപോയതിനെ മഹാജാതിയാക്കുകയും യഹോവ സിയോൻ പർവ്വതത്തിൽ ഇന്നു മുതൽ എന്നേക്കും അവർക്ക് രാജാവായിരിക്കുകയും ചെയ്യും എന്ന് യഹോവയുടെ അരുളപ്പാട്. അന്നാളിൽ എന്നതുകൊണ്ട് പ്രവാചകൻ ഇപ്പോഴും സഹസ്രാബ്ദ രാജ്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് നമുക്കറിയാം. മുടന്തി നടക്കുന്നതിനെ ഞാൻ ചേർത്തുകൊള്ളും. ആരെയാണ് മുടന്തി നടക്കുന്നത്, ചിതറിപ്പോയത്, ക്ലേശിപ്പിച്ചത് എന്നൊക്കെ പറയുമ്പോൾ ദൈവം ഉദ്ദേശിക്കുന്നത്? ഇത് ഇസ്രായേൽ രാജ്യമാകുന്നു. അവൻ പറയുന്നത് ശ്രദ്ധിച്ച്, ഞാൻ ക്ലേശിപ്പിച്ചതിനെ. ഇത് വായിച്ചിട്ട് തോന്നുന്നു ഇതുവരെ ആ ജനത്തിന് സംഭവിച്ചതിൻ്റെ കുറ്റം എല്ലാം ദൈവം തന്നെ ഏൽക്കുന്നു എന്ന്. അതെ, ദൈവം തന്നെയാണ് അതെല്ലാം ചെയ്തത്. ആ ജാതിയുടെ പാപത്താൽ ദൈവം അവരെ ശിക്ഷിച്ചു, ദൈവം അവർക്ക് പ്രകാശം കൊടുത്തു. പക്ഷേ ആ ജനം അത് അംഗീകരിച്ചില്ല. അവർക്ക് തോന്നിയ വഴികളിൽ പോയി. ദൈവം അവരെ വെറുതെ വിട്ടില്ല, അവനവരെ ക്ലേശിപ്പിച്ചു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, എൻ്റെ ജനത്തിനും ഇതുതന്നെ സംഭവിക്കുവാൻ പോകുന്നുവോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എൻ്റെ ഹൃദയത്തിന് വേദന ഉണ്ടാക്കുന്ന ഈ കാര്യം ഞാൻ മിക്കവാറും എല്ലാ പ്രോഗ്രാമിലും പറയുന്നുണ്ടെങ്കിലും ഒന്നും പറഞ്ഞില്ല എന്നാണ് എൻ്റെ ചിന്ത. കാരണം നമ്മുടെ മറുതളിപ്പ് അത്ര ഭയങ്കരമാണ്. നമ്മുടെ രാജ്യത്ത് ദൈവം നമ്മെ തിരഞ്ഞെടുത്തതാണ്. ഈ സംസ്ഥാനത്ത് നാം അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇവിടെ ദൈവം പ്രകാശമയച്ചതിൻ്റെ ഫലങ്ങളാണ്. ഇന്ന് ദൈവവചനത്തെ അറിയാത്ത, അംഗീകരിക്കാത്ത ഒരു തലമുറയല്ലേ വളർന്നു വരുന്നത്? ദൈവത്തിൻ്റെ വചനത്തെ ഇന്ന് അധിക്ഷേപിക്കുകയാണ്. ദൈവം ആരെയും വെറുതെ വിടുമെന്ന് ചിന്തിക്കരുതേ. ദൈവത്തിൻ്റെ തിരുവചനം ലാഘവ ബുദ്ധിയോടെ നാം എടുക്കരുതേ. ഒരു ബഫൂൺ പറഞ്ഞു, പിശാച് എന്നെ കൊണ്ടത് ചെയ്യിച്ചു എന്ന്. അത് ശരിയല്ല എന്നോർക്കണം. നീ ദുഷ്ടത പ്രവർത്തിക്കുന്നത് പിശാച് നിന്നെ കൊണ്ട് ചെയ്യിക്കുന്നത് കൊണ്ടല്ല. നീ ദുഷ്ടത പ്രവർത്തിക്കുന്നത് നിന്റെ ആ പഴയ സ്വഭാവം, അതെ, ആ അല്പത്തരം പിടിച്ച സ്വഭാവം, ദൈവത്തിൽ നിന്നും എത്രയും അകലാമോ അത്രയും അകന്ന സ്വഭാവം ഇപ്പോഴും നിന്നിലുണ്ട്. അതുകൊണ്ടാണ് ചിലർ പറയാറുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാമെന്ന്. മറ്റൊരാളുടെ പാപം നാം ദൈവത്തോട് പറയേണ്ട ഒരു കാര്യവുമില്ല. ദൈവം അതെല്ലാം നേരത്തെ അറിയുന്നു. നിന്റെ തെറ്റുകളും ദൈവം വ്യക്തമായി അറിയുന്നു. അതെ, ചിലപ്പോൾ സുഹൃത്തെ, ദൈവത്തെ നിരസിക്കുകയോ തരം താഴ്ത്തുവാൻ ശ്രമിക്കുകയോ ചെയ്തിട്ട് താങ്കൾക്ക് ശിക്ഷ വാങ്ങാതെ രക്ഷപ്പെടാമെന്ന് കരുതരുത്. മീഖായുടെ സമയത്ത് ഇസ്രായേലിൽ വന്ന സകല ക്ലേശങ്ങളുടെയും കാരണക്കാരൻ താനാണെന്ന് ദൈവം സമ്മതിച്ചു. അവൻ പറഞ്ഞ ആ പ്രസ്താവന തിരുത്തുവാനോ ക്ഷമ ചോദിക്കുവാനോ എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. ഇന്ന് ഇത് നമുക്കൊരു മുന്നറിയിപ്പായി എടുക്കണം കേട്ടോ. ഏഴാം വാക്യത്തിൽ നാം കണ്ടത് മുടന്തി നടക്കുന്നതിനെ ശേഷിപ്പിക്കും എന്നാണ്. ഇസ്രായേൽ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഒരിക്കൽ പോലും 100% ആളുകളും ദൈവത്തെ ആരാധിച്ചിട്ടില്ല. ഞെട്ടിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ് ഞാൻ ചെയ്തത്. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും 100% ആളുകളും ദൈവത്തെ, ജീവനുള്ള ദൈവത്തെ ആരാധിച്ചിട്ടില്ല. എല്ലായ്പ്പോഴും ഒരു ശേഷിപ്പ് മാത്രമേ അവനോട് വിശ്വസ്തമായി നിന്നിട്ടുള്ളൂ. ദൈവം എന്നും ഒരു ശേഷിപ്പിനെ സൂക്ഷിച്ചിരുന്നു. വാസ്തവത്തിൽ മിസ്രയീമിൽ നിന്നും ഇറങ്ങിത്തിരിച്ചവരിൽ ഒരു ശേഷിപ്പ് മാത്രമല്ലേ വാഗ്ദത്ത് നാട്ടിൽ പ്രവേശിച്ചത്? സത്യത്തിൽ മിസ്രയീമിൽ നിന്നും പുറപ്പെട്ട ആ തലമുറ മുഴുവനും മരുഭൂമിയിൽ പട്ടുപോയി. അവരുടെ മക്കളാണ് വാഗ്ദത്ത് നാട്ടിൽ പ്രവേശിച്ചത്. ദൈവം ഒരു ശേഷിപ്പിനെ കാത്തു സൂക്ഷിച്ചു. ഏലിയാവിൻ്റെ കാലത്തും ദൈവത്തിന് വിശ്വസ്തരായ ഒരു ശേഷിപ്പുണ്ടായിരുന്നു എന്ന് നാം കാണുന്നു. ഏലിയാവ് വളരെ സങ്കുചിതമായി ചിന്തിച്ചു. അവൻ കരഞ്ഞു പറഞ്ഞു, ദൈവമേ, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നുവെന്ന്. പക്ഷേ ദൈവം അവനോട് പറഞ്ഞു, ഏലിയാവേ, നീ ഒരുത്തൻ മാത്രമല്ല, എനിക്കിവിടെ ഈ പർവ്വതത്തിൽ ബാലിന് മുട്ടുമടക്കാത്ത 7,000 പേരുണ്ട് എന്ന്. ഈ 7,000 പേർ ആഹാബിനെയും ഇസബേലിനെയും ഭയന്ന് ഒളിച്ചിരുന്നിരുന്നതിനാൽ ഏലിയാവ് അവരെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല. ലോകചരിത്രത്തിന്റെ ആരംഭം മുതൽ ഇന്ന് വരെ ഒരു ചെറിയ ശേഷിപ്പ് മാത്രമേ ദൈവത്തിന് വേണ്ടി നിന്നിട്ടുള്ളൂ എന്ന കാര്യം മറന്നുപോകരുത്. ഇന്നും യഥാർത്ഥ വിശ്വാസികളായ ഒരു ശേഷിപ്പ് മാത്രമേ ഉള്ളൂ. ആധ്യാത്മിക കാര്യങ്ങൾക്ക് മുൻപിൽ നിൽക്കുന്ന എത്ര പേർ സത്യസന്ധമായി ആത്മീയരാണെന്ന വസ്തുത താങ്കൾ മനസ്സിലാക്കിയാൽ തീർച്ചയായും ഞെട്ടിപ്പോകും. ഒരു വിധത്തിലും സത്യസന്ധരല്ലാത്ത അനേകരെ ഇന്ന് നാം ആത്മീക ഗോളത്തിൻ്റെ നേതൃസ്ഥാനത്ത് കാണുന്നുണ്ട്. ഇത് തീർച്ചയായും ഒരു വിരോധാഭാസം തന്നെ. വീണ്ടും ജനനം പ്രാപിക്കാത്തവർ ഒരിക്കലും ആത്മീക കാര്യങ്ങളിൽ ഇടപെടുവാൻ യോഗ്യരല്ല. എബ്രായ ലേഖകൻ ഇത് വളരെ വ്യക്തമാക്കുന്നുണ്ട്. എബ്രായ ലേഖനം 12:6 ആറാം വാക്യത്തിൽ പറയുന്നത്, കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ അംഗീകരിക്കുന്ന ഓരോ മക്കളെയും കർത്താവ് തീയിൽ കൂടി ശോധന ചെയ്യും. താങ്കളുടെ കയ്യിലിരിക്കുന്ന ലോഹം സ്വർണമാണെന്ന് സംശയം തോന്നിയാൽ താങ്കൾ ആയത് തീയിൽ കൂടി കടത്തിവിട്ട് പരിശോധിക്കും. തൻ്റെ സ്വന്തമായതിനെ പരിശോധിക്കുവാൻ ദൈവം തീയിൽ കൂടി അവരെ കടത്തിവിടുന്നു. പീഡനത്തിൻ്റെ സമയം വരുന്നു പ്രിയരെ. അന്നറിയും ആരാണ് യഥാർത്ഥ വിശ്വാസികളെന്ന്, ആരാണ് അല്ലാത്തവരെന്നും അന്നറിയും. എന്തായിരുന്നാലും ദൈവം ഒരു ശേഷിപ്പിനെ സൂക്ഷിക്കുന്നുണ്ട്. പ്രിയ സുഹൃത്തെ, താങ്കൾ ആ ശേഷിപ്പിൽ പെടുമോ? ഇന്ന് ശരിയായ പീഡനത്തിൽ കൂടി കടന്നു പോകേണ്ടി വന്നാൽ താങ്കൾ വിശ്വാസം തള്ളുമോ? ജീവനെപ്പോലും വകവെക്കാതെ നിൽക്കുന്നവനാണ് യഥാർത്ഥ ശിഷ്യൻ. മീഖായുടെ സമയത്ത് ദൈവം പറയുകയാണ്, താൻ ക്ലേശിപ്പിച്ചവരുടെ കൂട്ടത്തിൽ നിന്നും അവിടുന്ന് ഒരു ശേഷിപ്പിനെ ഉണ്ടാക്കുമെന്ന്. അവൻ അവരെ വീണ്ടും ചേർത്ത് ഒരു മഹാജാതിയാക്കുകയും യഹോവ സിയോൻ പർവ്വതത്തിൽ ഇന്നു മുതൽ എന്നേക്കും അവർക്ക് രാജാവായിരിക്കുകയും ചെയ്യും. എട്ടാം വാക്യം കൂടി ഞാൻ വായിക്കട്ടെ. എട്ടാം വാക്യത്തിൽ നാം കാണുന്നത്, നീയോ ഏതർ ഗോപുരമേ, സിയോൻ പുത്രിയുടെ ഗിരിയേ, നിനക്ക് വരും. പൂർവാധിപത്യം യെരുശലേം പുത്രിയുടെ രാജ്യത്വം തന്നെ നിനക്ക് വരും. നീയോ ഏതർ ഗോപുരമേ, സിയോൻ പുത്രിയുടെ ഗിരിയേ. ഒരുപക്ഷെ ദൈവം ഇവിടെ ദേശത്തെ തന്നെ വിളിക്കുകയാണ്. അവരോട് പറയുകയാണ്, മശിഹ ഭരിക്കുവാൻ വരുമ്പോൾ വളരെ മനോഹരമായ ഒരു രാജ്യം സ്ഥാപിക്കപ്പെടും. ദാവീദിന്റെയും ശലോമോന്റെയും രാജ്യങ്ങളെക്കാൾ ഉന്നതമായ ഭരണം. ഇതുവരെ നടന്നിട്ടില്ലാത്ത കാര്യമാണല്ലോ. ആ രാജ്യത്വം ഇനിയും വരുവാനിരിക്കുന്നതേയുള്ളൂ. എത്ര മനോഹരമായിരിക്കുന്നില്ലേ? ആ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് ദൈവം ഈ ഭൂമിയിൽ ഓരോ മനുഷ്യനെയും ആക്കിയിരിക്കുന്നത്. എന്നാൽ മനുഷ്യൻ ആ വലിയ സത്യം അറിയാതെ അവനവന്റെ വഴിയിലേക്ക് തിരിഞ്ഞു പോകും. നമുക്ക് നാം ആയിരിക്കുന്ന അവസ്ഥ ഒന്ന് പരിശോധിക്കാം. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഉന്നതമായ ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് മുന്നേറാം. പ്രാർത്ഥിക്കാം.